SBS Radio.
7 billion stories and counting.
നമസ്കാരം പ്രൊഫസർ കടമ്പോട്ട് സിദ്ദിഖ്, എസ് ബി എസ് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം.
താങ്ക് യു.
കൃഷി അല്ലെങ്കിൽ അഗ്രികൾച്ചർ വൻതോതിൽ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. നമ്മൾ മലയാളികൾ പലരും തന്നെ കേരളത്തിൽ കൃഷി മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. ഇവിടെ ഓസ്ട്രേലിയയിലായിരിക്കുമ്പോൾ മലയാളികൾക്ക് കൃഷി മേഖലയിൽ പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്?
ഓസ്ട്രേലിയയിലെ കൃഷി വളരെ എക്സ്റ്റെൻസീവ് ആണ്, ബ്രോഡ് ഏക്കറാണ്. ഇപ്പൊ നമ്മള് വീറ്റ്, ബാർലി, കനോള, ഷീപ്പ്, ഇത് വളരെ എക്സ്റ്റെൻസീവ് ആണ്. പിന്നെ നമ്മുടെ ഡയറി ഇൻഡസ്ട്രി ഇൻറ്റൻസീവ് ആൻഡ് ലാർജ്. പിന്നെ ഹോർട്ടിക്കൾച്ചറൽ പ്രൊഡക്ഷൻസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അത് ഇൻറ്റൻസീവ് ആണ്. എല്ലാം ഹൈലി മെക്കനൈസ്ഡ് ആണ്, വെരി കമേഴ്ഷ്യലി ഓറിയൻറ്റഡ്. അപ്പൊ നമ്മൾ ഈ ഒരു ബിസിനസ് ഇപ്പോൾ തുടങ്ങാം, ഇപ്പൊ മലയാളികൾക്ക് ഫാമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ വൺ നീഡ് ടു ഡു എ ഗുഡ് അനാലിസിസ്. കാരണം നാട്ടിലുമായിരി ചെറിയ കൃഷിയിടങ്ങളും ചെറിയ സമ്പ്രദായങ്ങളും അല്ല. അപ്പൊ അത് വളരെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ടെക്നിക്കൽ നോളജ്, ഇവിടെ ഈ ഡ്രൈ ആയിട്ടുള്ള ഏരിയയിൽ ഗോതമ്പോ ബാർലിയോ ഒക്കെ വളർത്തി അത് ലാഭകരമായി കൊണ്ടുപോകണമെങ്കിൽ നല്ല ടെക്നിക്കൽ നോളജ് വേണം.
ഇതിനുള്ള ടെക്നിക്കൽ നോളജ് ഒക്കെ നേടുന്നതിനായിട്ട് എങ്ങനെയാണ് ഇതിനുള്ള ഈ അറിവ് സമ്പാദിക്കാൻ സാധിക്കുന്നത് ഇവിടെയുള്ള കൃത്യമായിട്ടുള്ള രീതികൾക്ക്?
അത് പല കാര്യങ്ങളും അതൊക്കെ റെക്കോർഡഡ് ആണ്, പല ബുക്കുകളും ബുള്ളറ്റിനുകളും അവൈലബിൾ ആണ്. പക്ഷെ ഇത് പ്രാക്ടിക്കലായിട്ട് കൊണ്ടു നടക്കണമെങ്കിൽ പലതും റിമോട്ട് ഏരിയയിലാണ്, യുനോ, സിറ്റികളിൽ നിന്ന് വളരെ ദൂരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ലാർജ് സ്കെയിൽ മെഷീനറി ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു മലയാളി ഇപ്പോൾ വന്ന് ആദ്യം പൈസ ക്യാപിറ്റൽ ഇഞ്ചക്ഷൻ ചെയ്ത് തുടങ്ങണമെങ്കിൽ അതിൻ്റെതായ ഒരു മാനേജറെയോ അത് ഫാം കൊണ്ടു നടക്കാൻ പറ്റിയ ആളുകളെ നിയമിക്കണം. കാരണം അവർക്ക് ഇവിടുത്തെ ഫാമേഴ്സ് അത് പഠിച്ചു കഴിഞ്ഞു. നമ്മൾ തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ ലാർജ് ഏരിയ പ്ലാന്റിങ്, ഹാർവെസ്റ്റിംഗ് ബൈ മെഷീൻ, എന്തെങ്കിലും മെഷീന് തകരാറ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഫിക്സ് ചെയ്യും? ഒരു മൾട്ടി സ്കിൽഡ് ഓറിയൻറ്റഡ് ആണ്. പിന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻപുട്ട് കോസ്റ്റ്, അതിൻ്റെ ഫാം പ്രോഫിറ്റബിലിറ്റി, ഫാം ഫൈനാൻസ്, ഇതെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിന് അതിൻ്റെതായ മാനേജേഴ്സും അഡ്വൈസേഴ്സും കൺസൾട്ടൻസും ഉണ്ട്.
അപ്പൊ അതിൻ്റെതായിട്ടുള്ള നാട്ടിൽ നിന്ന് ഒരു കൃഷി മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാണെങ്കിൽ ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു റിസ്ക് ഫാക്ടർ എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും?
ഇപ്പൊ റിസ്ക് ഫാക്ടർ മെയിൻ ആയിട്ട് നമ്മുടെ ക്ലൈമറ്റ് ആണ്. ഇവിടെ ഇപ്പൊ മെജോറിറ്റി ആയിട്ടുള്ള ഓസ്ട്രേലിയയിലെ അഗ്രികൾച്ചർ റെയിൻഫെഡ് ആണ്, റെയിനെ ഡിപ്പെൻഡ് ചെയ്യാണ്. അപ്പോൾ ഒരു വർഷം നമ്മളിപ്പോ വിത്ത് വിതച്ചു, ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്തു, എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മഴ ശരിക്കും കിട്ടിയില്ലെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഇൻ ടു എ ബിഗ് ലോസ്. അപ്പൊ ആ റിസ്ക് ഫാക്ടർ വെരി ഹൈ. പിന്നെ എക്സ്റ്റെൻസീവ് ആണ് മാർക്കറ്റിംഗ്. വീണിട്ടുണ്ടോ നാട്ടിലാണെങ്കിൽ അങ്ങനെയല്ല, വാഴ കുറേ വെക്കും, അത് കഴിഞ്ഞ് വാഴ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ മാർക്കറ്റ് അന്വേഷിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, ചില ഫാമേഴ്സ് കൃഷി ഇറക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രൊപ്പോർഷൻ ഓഫ് അവരുടെ പ്രോഡക്റ്റ് ലോക്കിൻ ചെയ്യും പ്രൈസിന്. സോ ദേ കൻ ലുക്ക് അറ്റ് ദ ഷിക്കാഗോ പ്രൈസ് ഓഫ് വീറ്റ്. എന്നിട്ട് ഇതായിരിക്കും ഒക്ടോബർ നവംബറിൽ ഒരു ഫോർകാസ്റ്റ് ഉണ്ടാവും, ആ വാല്യൂവിൽ 30% ഓഫ് ദ ക്രോപ്പ് ഓൾറെഡി ലോക്ക്ഡ് ഇൻ ഫോർ ദ പ്രൈസ്. അങ്ങനെ ഒരു ഗാംബ്ലിംഗും സ്ട്രാറ്റജിക് അപ്രോച്ച് വേണം.
അപ്പോൾ അതുകൂടാതെ തന്നെ ഈ നമ്മുടെ നാട്ടിലായിരിക്കുമ്പോൾ വളരെയധികം ആൾക്കാർ ഇത് ജോലി ചെയ്യാനായിട്ട് ഉണ്ടാവും ഇങ്ങനത്തെയുള്ള മേഖലയിൽ, കൃഷി മേഖലയിൽ. പക്ഷെ ഇവിടെ ആകുമ്പോൾ കുറച്ച് ഒന്നോ രണ്ടോ പേരായിരിക്കും ചിലപ്പോൾ പ്രധാനമായിട്ടും ഉണ്ടാവുന്നത്, ബാക്കിയെല്ലാം മെക്കനൈസ്ഡ് ആണ് അല്ലെങ്കിൽ യന്ത്രവൽക്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് എത്രത്തോളമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ആവറേജ് ഫാം ഇപ്പോൾ വെസ്റ്റർൻ ഓസ്ട്രേലിയയിൽ എനിത്തിങ് ഫ്രം 5 to 20,000 ഹെക്ടേഴ്സ് ആണ്. അപ്പോൾ ഹസ്ബൻഡ്, വൈഫ്, ചിൽഡ്രൻ ഓൾറെഡി ഗോൺ ഫോർ സ്റ്റഡീസ്, ദേ വിൽ കം ഫോർ വെക്കേഷൻ. അപ്പോൾ വെക്കേഷൻ വന്ന് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു ഫാം ഹാൻഡ്സിന്, കാഷ്വൽ ലേബറേഴ്സിന് അപ്പോയിന്റ് ചെയ്യും. അങ്ങനത്തെ ഒരു സിസ്റ്റം നമുക്ക് നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് തുടങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഫാം മാനേജറോ ഓപ്പറേഷൻ മാനേജറോ വേണ്ടി വരും ക്യാപിറ്റൽ ഇഞ്ചക്ഷൻ. പക്ഷേ ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഒരു ബിസിനസ്സിൻ്റെ എല്ലാവിധ പോസിറ്റീവ്സും നെഗറ്റീവും അറിഞ്ഞിരിക്കണം. എപ്പോഴാണ് നമ്മൾ കൃഷി ഇറക്കേണ്ടതും എന്തൊക്കെ മിക്സ്ചർ ഓഫ് ക്രോപ്സ് വേണം. ഇപ്പോൾ ചിലർക്ക് ഷീപ്പ് ഉണ്ടാവും, വീറ്റ് ഉണ്ടാവും, അതിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ്, പ്രോഫിറ്റബിളി എത്രയാണ്, ഇൻപുട്ട് കോസ്റ്റ് എത്രയാണ്. സോ ഇറ്റ്സ് എ ബിസിനസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ബിസിനസ്. അങ്ങനത്തെ ബിസിനസ് ഇപ്പോൾ ഫാമേഴ്സ് ചിലരൊക്കെ വളരെ നന്നായി ചെയ്യുന്നുണ്ട്. 15 to 20% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ കിട്ടുന്നവരുണ്ട്, അത് ഫെയിലിയർ ആവുന്നവരുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്.
ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ താല്പര്യമുള്ളവർക്ക് എങ്ങനെയുള്ള സഹായങ്ങളാണ് പ്രധാനമായും കണ്ടുവരുന്നത്?
ഗവൺമെന്റിന്റെ സഹായം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ ഓഫ്കോഴ്സ് ലാൻഡ് നമ്മളിപ്പോ ഫോറിൻ ഓണർഷിപ്പ് ഓഫ് ലാൻഡ് ഇസ് എൻ ഇഷ്യൂ ഇൻ ഓസ്ട്രേലിയ. അപ്പൊ ഇവിടുത്തെ സിറ്റിസനും അല്ലാത്തവർക്ക് ഒന്ന് വാങ്ങിക്കാൻ ദേർ ആർ സം ഗൈഡ് ലൈൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ്, അത് ഫോളോ ചെയ്യണം. ഗവൺമെന്റിന്റെ ഭാഗത്ത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറും മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ അഡ്വൈസ് കൊടുക്കുന്നുണ്ട്, ഫ്രീ അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. സബ്സിഡി ഓസ്ട്രേലിയ ഈസ് വെരി വെരി ലോ, ഇൻഫാക്ട് നിൽ സബ്സിഡി. അങ്ങനെ ഗവൺമെന്റ് സബ്സിഡൈസ് ചെയ്യില്ല. ഫാമേഴ്സ് ഹാവ് ടു കമ്പീറ്റ് ഇൻ ദ ഇന്റർനാഷണൽ മാർക്കറ്റ് ആൻഡ് ദെൻ മേക്ക് എ ലിവിംഗ് ഔട്ട് ഓഫ് ഇറ്റ്.
അതുപോലെ തന്നെ ഈ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ ചെടികളുടെയും അതോടൊപ്പം തന്നെ പക്ഷിമൃഗാദികളുടെയും ഉൽപ്പന്നമാണ്. കേരളത്തിലെ ക്യാഷ് ക്രോപ്സ് ആദായത്തിനായി ഉൽപ്പാദിപ്പിക്കുന്ന സ്പൈസസ്, റബ്ബർ എന്നിങ്ങനെയുള്ള അങ്ങനെയുള്ള ക്രോപ്പുകൾക്ക് ഇവിടെ എത്രത്തോളം സാധ്യതയുണ്ട്? പ്രത്യേകം എടുത്തു പറയാനാണെങ്കിൽ ക്വീൻസ്ലാൻഡ് പോലെയുള്ള ട്രോപ്പിക്കൽ ക്ലൈമറ്റുള്ള മേഖലകളുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ക്ലൈമറ്റിനോട് വളരെ അടുത്ത് കിടക്കുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഐറ്റംസ് ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണോ?
അതെ, അത് ഓഫ് കോഴ്സ് സദേൺ ഓസ്ട്രേലിയയിൽ പറ്റില്ല. കാരണം സദേൺ ഓസ്ട്രേലിയ വിന്റർ ടൈപ്പാണ്, സമ്മറിൽ റെയിൻഫോൾ ഇല്ല. അപ്പോൾ നേരത്തെ പറഞ്ഞതുമായി തന്നെ പാർട്സ് ഓഫ് ക്വീൻസ്ലാൻഡ്, നോർത്ത് വെസ്റ്റ് ഓഫ് നോർത്ത് ഓഫ് വെസ്റ്റ് ഓസ്ട്രേലിയ ലൈക് കനനാഴ, ആ ഏരിയകളിൽ പറ്റും. വാഴ, നെല്ല്, കരിമ്പ്, പിന്നെ ചില ഏരിയയിൽ കുറച്ച് ജിഞ്ചർ ഉണ്ട്. പക്ഷേ നമ്മളെ ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയയിലുള്ള സിനമൺ, ബ്ലാക്ക് പെപ്പർ അതൊന്നും അത്രയധികം ഇല്ല. കാരണം നമുക്ക് ആ കാലാവസ്ഥ, അത്രയും കാലാവസ്ഥ നമുക്കില്ല. ഒന്ന് റെയിൻഫോള് ചില പോക്കറ്റുകളിൽ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ടീ, കോഫി, ജിഞ്ചർ, കാർഡമം, പെപ്പർ അതൊക്കെ വളരെ കുറച്ച് ഏരിയയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം ആ ഏരിയയിൽ അതിനനുസരിച്ചുള്ള കാലാവസ്ഥയും റെയിൻഫോളും ടെമ്പറേച്ചറും സോയിലൊക്കെ വേണം. അത് നമുക്ക് അധികമില്ല,
നമുക്ക്
വളരെ കുറച്ച് ട്രോപ്പിക്കൽ ഏരിയ ഉള്ളൂ.
അതുപോലെ തന്നെ മറ്റൊരു താരതമ്യം ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ പലരും തന്നെ അധികം വലുതല്ലാത്ത അല്ലെങ്കിൽ ചെറിയ കൃഷിഭൂമി ഉപയോഗിച്ച് വിജയകരമായി കൃഷി നടത്താറുണ്ട്. പക്ഷേ ഇവിടെ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ വലിയ കൃഷിഭൂമി വേണം. അപ്പോൾ ഏതെങ്കിലും കൃഷി ഇവിടെ സാധ്യമാണോ നമ്മുടെ നാട്ടിലെ രീതിയിൽ ചെറിയ കൃഷിഭൂമി ഉപയോഗിച്ചുകൊണ്ട് വിജയകരമാക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും?
ഓസ്ട്രേലിയയിലത്തെ ഈ ബ്രോഡ് ഏക്കർ എക്സ്റ്റൻസീവ് അഗ്രികൾച്ചറിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യൂണിറ്റ് ഓഫ് ലാൻഡിൽ നിന്ന് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഉണ്ടല്ലോ വളരെ കുറവാണ് ഓസ്ട്രേലിയയിൽ. കാരണം റെയിൻഫോൾ ഈസ് ദ ലിമിറ്റേഷൻ. നമുക്ക് കേരളത്തിൽ റെയിൻഫോൾ പ്ലെന്റിയാണ്, വാട്ടറുണ്ട്. അപ്പം നമുക്ക് ഇറിഗേഷൻ പൊട്ടൻഷ്യൽ ഓസ്ട്രേലിയയിൽ വളരെ കുറവാണ്. ഇപ്പം മറേ ഡാർലിംഗ് ബേസിൻ, കിംബലി, കനനാറ അങ്ങനത്തെ ഏരിയയിൽ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഫാമേഴ്സിൻ്റെ ഏക്കർ സൈസ് കുറവാണ്, കാരണം ഇൻറ്റൻസീവ് പ്രൊഡക്ഷൻ സിസ്റ്റം. അപ്പം ഇന്ത്യയിലത്തെ ആവറേജ് ഇപ്പം ഒരു പെർ കാപ്പിറ്റ ലാൻഡ് അവൈലബിലിറ്റി ഇസ് പോയിന്റ് ലെസ് ദാൻ 0.10 ഹെക്ടേഴ്സ് ആണ് ഇന്ത്യയിലത്തെ. ഇപ്പം കേരളത്തിലാവുമ്പോൾ 10 സെന്റ്, 20 സെന്റ്, 1 ഏക്കറിനൊക്കെ താഴെയാണ് മിക്കവരെയും ആവറേജ്. കാരണം വെരി ഇൻറ്റൻസീവ് ആണ് കേരളത്തിൽ. ലാൻഡിൻ്റെ വാല്യൂ വളരെയധികമാണ്, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, പിന്നെ റെയിൻഫോൾ ഈസ് ഗുഡ് ഫെർട്ടൈൽ സോയിൽ. ഇപ്പോൾ ഓസ്ട്രേലിയയിലത്തെ ലാൻഡ് ഞാൻ പറഞ്ഞില്ലേ, വെസ്റ്റർൻ ഓസ്ട്രേലിയയിൽ എനിത്തിങ് ബിറ്റ്വീൻ 5 to 20,000 ഹെക്ടേഴ്സ് ആണ് ഒരു ഫാമറിൻ്റെ ലാൻഡ്. അത്രയും വേണം ഒരു ഫാമിലിയെ ഫീഡ് ചെയ്യാനും ഇൻകം ഉണ്ടാക്കാനും. അത് എക്സ്റ്റൻസീവ് കൾട്ടിവേഷന്. പക്ഷേ ഇൻറ്റൻസീവ് കൾട്ടിവേഷന് ഇപ്പോൾ ഈ പാർട്സ് ഓഫ് ക്വീൻസ്ലാൻഡ് അവിടെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ബനാന കൾട്ടിവേഷൻ ചെയ്യുന്ന ഫാമേഴ്സ് ഉണ്ടാവും, ഷുഗർ കെയിൻ. അവർക്ക് പ്രോബ്ലി 300 to 400 ഹെക്ടേഴ്സ് ഈസ് എ ഗുഡ് ലാൻഡ്. കാരണം അവിടെ മോർ റെയിൻഫോൾ ഉണ്ട്, മോർ വാട്ടർ ഉണ്ട്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാക്കാം. ഇപ്പോൾ ബനാന ഫാമേഴ്സ് ഉണ്ട് ഓസ്ട്രേലിയയിൽ, ബനാന ഫാമേഴ്സ് ഉണ്ട് കനാർവൻ, കനനാഴ, ക്വീൻസ്ലാൻഡ്. അവരുടെ ഫാം സൈസ് സ്മോൾ ആണ്. ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് സ്റ്റിൽ ബിഗർ ദാൻ കേരള. ആൻഡ് പ്രൊഡക്ടിവിറ്റി ഉണ്ട്, കാരണം വെള്ളമുണ്ട്, കാലാവസ്ഥ അതിന് പറ്റുന്നു. അത് പക്ഷേ വളരെ കുറച്ച് ലിമിറ്റഡ് ഏരിയയിലെ ഓസ്ട്രേലിയയിലേ ഉള്ളൂ. മെജോറിറ്റി ഓഫ് ഓസ്ട്രേലിയ ഈസ് എ ഡ്രൈ ലാൻഡ് ഡിപ്പെൻഡിങ് ഓൺ റെയിൻഫോൾ. അതായത് വെസ്റ്റേൺ ഓസ്ട്രേലിയ, സൗത്ത് ഓസ്ട്രേലിയ, വിക്ടോറിയ, പാർട്സ് ഓഫ് ന്യൂ സൗത്ത് വെയിൽസ് ആൻഡ് സദേൺ ക്വീൻസ്ലാൻഡ്, ഇതെല്ലാം ലാർജ്ലി ഡിപ്പെൻഡിങ് ഓൺ റെയിൻഫോൾ. അപ്പോൾ റെയിൻഫോൾ ഇല്ലാത്ത വർഷം നമുക്കിപ്പോൾ മെലേനിയം ഡ്രൗട്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ. റൈസ് തന്നെ ഫോർ എക്സാമ്പിൾ, നല്ലൊരു സീസണിൽ ഓസ്ട്രേലിയ പ്രൊഡ്യൂസ് അബൌട്ട് 1 million tons ഓഫ് റൈസ്. പിന്നെ ഒരുപാട് കാലം നമുക്ക് 10 years ഓഫ് ഡ്രൗട്ട് ഉണ്ടായപ്പോൾ, ഗ്രിഫിത്ത്, ദാറ്റ് സോർട്ട് ഓഫ് ഏരിയ, റൈസ് കൾട്ടിവേഷൻ ഗോൺ ഡൗൺ ആൻഡ് വി പ്രൊഡ്യൂസ് ഓൺലി ജസ്റ്റ് ലെസ് ദാൻ 100,000 tons. ഇപ്പോൾ നൗ വി ആർ ബാക്ക് അഗെയിൻ ടു ദ ഹൈ പ്രൊഡക്ഷൻ, ഹൈ ക്വാളിറ്റി റൈസ് അബൌട്ട് 1 million tons. ആൻഡ് ഓസ്ട്രേലിയ ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് റൈസ് പെർ ഹെക്ടർ പ്രൊഡ്യൂസിങ് കൺട്രി, അപ് ടു 12 to 14 tons പെർ ഹെക്ടർ. അപ്പം കേരളത്തിലെ റൈസ് പ്രൊഡക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് മേ ബി 2 ടൺ അല്ലെങ്കിൽ 2.5 ടൺ പെർ ഹെക്ടറെ കിട്ടണുള്ളൂ. അപ്പൊ ഓസ്ട്രേലിയയില് ആ മെക്കനൈസേഷനും ബെസ്റ്റ് മോഡേൺ ടെക്നിക്കും മാനേജ്മെന്റ് ഓഫ് ഡിസീസ് പെസ്റ്റ് വീഡ്സ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മളൊരു നല്ലൊരു റൈസ് പ്രൊഡ്യൂസിങ് കൺട്രിയാണ്, ഹൈ ക്വാളിറ്റി റൈസ്.
കൃഷി സംബന്ധമായ വിഷയത്തെ കുറിച്ച് ഇത്രയധികം സമയം എസ് ബി എസ് മലയാളത്തിനോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി പ്രൊഫസർ കടമ്പോട്ട് സിദ്ദിഖ്.
എനിക്കും വളരെ സന്തോഷം. താങ്ക് യു.